الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب أليم. والذي تولى كبره منهم له عذاب عظيم. بهمان رايا ستة വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി, ഐ ബുനയ്യ അലസ്തു തുഹിബ്ബീന മാ ഉഹിബ്. മോളെ, എനിക്ക് ഇഷ്ടമുള്ളത് നീ ഇഷ്ടപ്പെടുകയില്ലേ? എനിക്കൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാൾ നീയും ഇഷ്ടപ്പെടുകയില്ലേ? ഫഖാലത് ബല, ഫാത്തിമ പറഞ്ഞു, പിന്നെ ഇല്ലാതെ, അങ്ങ് ഇഷ്ടപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, എങ്കിലിതാ ആയിഷ, ഇവളെ ആയിഷയെ ഫാത്തിമ നീ ഇഷ്ടപ്പെട്ടുകൊള്ളുക. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായ നമ്മുടെ ഉമ്മയായ, മുഅ്മിനീങ്ങളുടെ മുഴുവൻ മാതാക്കളാണ് ഉമ്മമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അന്നബിയു ഔലാബിൽ മുഅ്മിനീന അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, അന്നബിയു പ്രവാചകനാണ് ഔലാബിൽ മുഅ്മിനീന അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ദേഹത്തേക്കാൾ അടുത്തത് പ്രവാചകനാണ്. വ അസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ് എന്ന് പറഞ്ഞ ആ ശ്രേഷ്ഠത നൽകപ്പെട്ട അവരിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇഷ്ടപ്പെടുന്നു എന്ന് നബിയുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹാ. പണ്ഡിതന്മാർ അവരുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുവാൻ, അവരുടെ പ്രത്യേകതകൾ വിവരിക്കുവാൻ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിരിക്കുന്നു. ഇമാം ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ, അദ്ദേഹം 40 സവിശേഷതകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനവധി ഹദീസുകളിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സ്വഹാബത്വം അത് മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, അന്നന്നാസ കാനൂ യതഹറൗന ബിഹദായാഹും യൗമ ആയിഷ യബ്തഗൂന ബിദാലിക മർദാത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് വല്ല ഹദീയകളും സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുകൊടുക്കാൻ സഹാബത്ത് തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ അവരെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വീട്ടിലുള്ള ദിവസം നോക്കി കൊണ്ടുകൊടുക്കുമായിരുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. റസൂലുള്ള അവിടുത്തെ ഭാര്യമാർക്കിടയിൽ ദിവസങ്ങൾ വീതം വെച്ചിരുന്നുവല്ലോ. അപ്പൊ ആയിഷാന്റെ ദിവസം എന്നാണ് അത് നോക്കിയിരുന്നു സഹാബത്ത്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിന്റെ തൃപ്തി, മർദാത്ത്, അത് കിട്ടുവാൻ വേണ്ടി. റസൂലുള്ളാഹിക്ക് കൂടുതൽ തൃപ്തി ഉണ്ടാവുക ആയിഷയുടെ വീട്ടിലായിരിക്കുമ്പോഴാണെന്ന് സഹാബത്തും മനസ്സിലാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, സ്ത്രീകളെ, സഹോദരിമാരെ ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹുവിനക്ക് എന്താണ് ഇത്രയും പ്രത്യേകതകൾ കിട്ടാനുള്ള കാരണം? പുരുഷന്മാരെ, നമ്മളും ചിന്തിക്കണം. ആ നമ്മുടെ ഉമ്മക്ക് ഇത്രമാത്രം പ്രത്യേകതകൾ ലഭിക്കുവാൻ അവരുടെ ജീവിതത്തിൽ, അതാ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തങ്കലിവികളാൽ രേഖപ്പെടുത്തപ്പെട്ട അവരുടെ ചരിത്രത്തിലെ നിരവധി സംഭവങ്ങളിൽ നമുക്കും ഒരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് കനിഞ്ഞു നൽകിയ ശ്രേഷ്ഠതകൾ, അവരുടെ അമലുകളിലുള്ള ശ്രേഷ്ഠതകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒന്നൊന്നായി പണ്ഡിതന്മാരെ നമുക്ക് എണ്ണിപ്പഠിപ്പിച്ചു തരുന്നു. ആദ്യമായി നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ഒരേ ഒരു കന്യക ആയിഷ റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ളാഹിയുടെ ബാക്കി ഭാര്യമാരെല്ലാം മുൻപേ ഒന്നുകിൽ ഭർത്താവ് മരിച്ചുപോയിരുന്ന വിധവകളായിരുന്നു, അല്ലാത്തവരൊക്കെ മുത്തല്ലഖാത്ത്, തലാഖ് ചെയ്യപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ അവർ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ കന്യകയാണ്. നമ്മൾ ചിന്തിക്കണം, അവർ അവരുടെ ജീവിതത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടല്ലാതെ അവരുടെ കിടപ്പറ പങ്കിട്ടിട്ടില്ല. മറ്റൊരു ഭർത്താവ് അവരുടെ ജീവിതത്തിലില്ല. ചെറിയ പ്രായത്തിലെ റസൂലുള്ളാഹിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിക്റിനെ അഥവാ കന്യകയെ കല്യാണം കഴിക്കലാണ് കൂടുതൽ ഉത്തമം. ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, വിവാഹം ചെയ്തല്ലേ, ആണ് കന്യകയായിരുന്നില്ല വിവാഹം ചെയ്തത്. റസൂലുള്ളാഹി ചോദിച്ചു, അഫലാ ജാരിയതൻ തുലാഇബുഹാ വയുലാഇബുക്, ഒരു കന്യകയെ വിവാഹം ചെയ്തുകൂടായിരുന്നോ എങ്കിൽ തുലാഇബുഹാ വയുലാഇബുക, അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിതമാശകളും ഒക്കെ പങ്കിടാമായിരുന്നുവല്ലോ എന്ന് ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ജാബിർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എന്റെ ഉപ്പാക്ക് ഒരുപാട് പെൺമക്കളുണ്ട്, സഹോദരിമാരുണ്ട്, ചെറിയ പെൺകുട്ടികൾ, ഉപ്പ മരിച്ചുപോയി. അപ്പൊ ഞാനൊരു കന്യകയെ, ചെറിയ കുട്ടിയെ കഴിച്ചു കൊണ്ടുവന്നാൽ ആ കുട്ടികളുടെ കൂടെ ഒരു കുട്ടി എന്നാവുമെന്നല്ലാതെ അവരെ നിയന്ത്രിക്കാനോ അവരെ നല്ല നിലക്ക് കൊണ്ടുപോകാനോ പറ്റിയ ഒരു പെണ്ണിനെ വേണമായിരുന്നു. അതുകൊണ്ടാണ് മുമ്പേ വിവാഹിതയായിരുന്ന അങ്ങനെ ഒരു മുതിർന്ന സ്ത്രീയെ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞു. സാധാരണ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിക്റിനെ കന്യകമായി വിവാഹം ചെയ്യലാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹിന്റെ വിവാഹങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് നാലു പേര് മാത്രമേ പാടുള്ളൂവല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ കൂടുതൽ അള്ളാഹു അനുവദിക്കാൻ പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. നബിയുടെ ഓരോ വിവാഹത്തിനും പ്രത്യേകമായ കാരണങ്ങൾ, പ്രത്യേകം പഠിക്കേണ്ട വിഷയം തന്നെയാണത്. ആ കൂട്ടത്തിൽ അതാ ബിക്ർ എന്ന് പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുറുമാൻ എന്ന മഹദിയുടെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ 9-ാമത്തെ വയസ്സിലാണ് ആയിഷയെ വീട്ടിലേക്ക് കൂട്ടുന്നത്. അതിനു മുമ്പേ നിക്കാഹ് നടന്നിരുന്നു. ആയിഷയുമായി ഒരു ഭവനത്തിൽ താമസിക്കുന്നത് 9-ാമത്തെ വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആയിഷയ്ക്ക് 18 വയസ്സുണ്ടായിരുന്നു. അത്രയും സുദീർഘമായ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. സഹാബത്ത് ചോദിച്ചു, അതാ ഒരു സഹാബ റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ അഹബ്ബു നാസി ഇലൈക്, നബിയെ ആരെയാണ് അങ്ങക്ക് ഏറ്റവും ഇഷ്ടം? അഹബ്ബു നാസി ഇലൈക് എന്നാണ് ചോദിച്ചത്, ജനങ്ങളിൽ ആരെയാണ് നബിയെ അങ്ങക്ക് കൂടുതൽ ഇഷ്ടം? ഖാല ആയിഷ, റസൂലുള്ള പറഞ്ഞു ആയിഷയാണ് എനിക്കിഷ്ടം. സഹാബി വീണ്ടും ചോദിച്ചു, മിന റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ആരെയാണ് ഇഷ്ടം? ഖാല അബൂഹ, അവളുടെ ഉപ്പയായ അബൂബക്കറിനെയാണ് എനിക്കിഷ്ടമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആയത്തുകൾ ആ മഹദിയായ വനിതയുടെ വിഷയത്തിൽ ഇറങ്ങിയത് നമുക്ക് കാണാം. സൂറത്തു നൂറിലെ ആയത്തുകൾ ആ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചൊരു ആരോപണം നാട്ടിലാകെ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കൂടി ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനായി ഒരു ഭാഗത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവരുടെ ഒരു മാല കാണാതെയായിപ്പോയി. അവരത് തെരഞ്ഞ് അവിടെ നോക്കി നിന്നപ്പോഴേക്കും ആയിഷിരിഞ്ഞിരുന്ന ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്തെടുത്തു വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും യാത്രയായി. ആയിഷ പറയുന്നുണ്ട്, ആ കാലത്തെ സ്ത്രീകൾ എന്തെങ്കിലും ഒരല്പം മാംസം മാത്രം കഴിക്കുന്നവരായിരുന്നു, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് മെലിഞ്ഞെട്ടിയ സ്ത്രീകളായിരുന്നു, ഞാനും അങ്ങനെയായിരുന്നു. മാത്രമല്ല ആയിഷയുടെ പ്രായവും അത്രയായിരുന്നു. അതുകൊണ്ട് അവരതിനുള്ളിലുണ്ടെന്ന് കരുതി സഹാബത്തൊട്ടകത്തിന് മുകളിൽ എടുത്തു വെച്ച് അവരങ്ങനെ യാത്രയായി. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ തന്നെ ഇരുന്നു, അവിടെ തന്നെ കാത്തിരുന്നു ആരെങ്കിലും തിരിച്ചു വരും, അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് അയക്കും. എന്തെങ്കിലും വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ എന്തെങ്കിലും സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അയക്കുമായിരുന്നു. അവിടെ അങ്ങനെ അയച്ചത് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. സഫ്വാൻ വന്നു ആയിഷയെ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സഫ്വാൻ എന്നെ ഹിജാബിന്റെ ആയത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്ത് പുരുഷന്മാരും സ്ത്രീകൾക്കുമിടയിൽ മറ സ്വീകരിക്കണം, സ്ത്രീകൾ മറക്കുന്നില്ലാകണം എന്ന ആയത്തിറങ്ങുന്നതിന് മുമ്പ് സഫ്വാൻ എന്നെ കണ്ടിരുന്നതിനാൽ സഫ്വാൻ എന്നെ തിരിച്ചറിഞ്ഞു. സഫ്വാൻ അദ്ദേഹത്തിന്റെ മൃഗത്തെ എനിക്ക് കയറാൻ തക്കവണ്ണം അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാനതിൽ കയറി സഫ്വാൻ താഴെ നിന്ന് ആ വാഹനവുമായി പോയി. അങ്ങനെ അതാ മദീനയിൽ ഒരു ദിവസം പുലർച്ചെ കഴിഞ്ഞ് അവർ രാത്രിയൊക്കെ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ആകുന്ന നേരത്ത്, ഉച്ചയാകുന്ന നേരത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടി സഫ്വാൻ റളിയല്ലാഹു അൻഹു അദാ മദീനയിൽ വന്നിറങ്ങുകയാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിലുള്ള മുനാഫിക്കുകൾ അതാ നാട്ടിലാകെ നമ്മുടെ ഉമ്മയെക്കുറിച്ച് കള്ളവർത്തമാനം പ്രചരിപ്പിക്കുകയാണ്. സഫ്വാനും ആയിഷയും തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന കള്ളക്കഥ അവർ പ്രചരിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾ അത് ഏറ്റു പറയാൻ തുടങ്ങി. മുഅ്മിനീങ്ങൾ പോലും അതിൽ പെട്ടുപോയി. ആയിഷ മാത്രം അറിയില്ല, മദീനത്തെ എല്ലാവരും അതറിഞ്ഞു. എന്നാൽ മദീനത്തെ എല്ലാവരും അതറിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിക്ക് വഹി വരുന്നില്ല. ഒരു മാസത്തോളം നബിക്ക് വഹി വരുന്നില്ല. നബി ആകെ ബേജാറിലായിരിക്കുകയാണ്. ആയിഷ അറിയില്ല. അവർക്കവിടെ ഒരു രോഗം ബാധിക്കേണ്ട, എന്തോ ഒരു അസുഖം ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ആയിഷക്ക് അസുഖം വന്നാൽ കാണിക്കാറുള്ള അടുപ്പവും വാത്സല്യവും ഒന്നും ആ സമയത്ത് കാണിക്കുന്നില്ല. നബി വന്ന് സുഖല്ല എന്ന് ചോദിച്ച് അങ്ങനെ പോകും. ആയിഷന്റെ അടുത്ത് സാധാരണ ഇരിക്കുന്ന സമയം ഇരിക്കുന്നില്ല. ആയിഷക്ക് എന്തോ തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം ഉമ്മു മുസ്തഹ റളിയല്ലാഹു അൻഹ അവരുടെ കൂടെ ആയിഷ പുറത്തേക്കിറങ്ങി. അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനായി അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. ആ സമയത്ത് ആ വനിതയാണ് അവർക്ക് ഈ കാര്യം പറഞ്ഞുകൊടുക്കുന്നത്. ആയിഷ പറയുന്നു, ഞാനത് കേട്ടത് മുതൽ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും വീട്ടിലേക്ക് പോകാൻ അനുമതി ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. ഉമ്മാനോടും ഉപ്പാനോടും ചോദിച്ച് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടെന്ന കാര്യം ആയിഷ ഉറപ്പിച്ചു മനസ്സിലാക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കരഞ്ഞു, എന്റെ കണ്ണുനീര് തീരുവോളം ഞാൻ കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആയിഷയുടെ അരികിലേക്ക് അവസാനം ഇത് നാട്ടിലാകെ പ്രചരിച്ച് വല്ലാത്തൊരു ഫിത്നയുടെ അവസ്ഥയിലേക്ക് എത്തി. റസൂൽ ആയിഷന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യാ ആയിഷ ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ. ആയിഷ ഇതാ ഇങ്ങനെ കുറെ വർത്തമാനങ്ങൾ നിന്നെക്കുറിച്ച് കേൾക്കുന്നു. ഫഇൻ കുന്തി ബരീഅ ഫസയുബരിഉകില്ലാഹ്. നീ നിരപരാധിയാണെങ്കിൽ തീർച്ചയാണ് അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഫഇൻ കുന്തി അൽമന്തിരി ദംബിൻ ഫസ്തഗ്ഫിറില്ലാഹ വതൂബി ഇലൈഹി. ആയിഷ, അതല്ല, എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിറില്ല, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കോളൂ, അവനിലേക്ക് കേടിച്ചു മടങ്ങിക്കോളൂ. ഫഇന്നൽ അബ്ദ ഇദാ അഖറഫ ബിദംബിഹി സുമ്മ താബ താബ അല്ലാഹു അലൈഹി. ഒരടിമ അയാളുടെ തെറ്റ് സമ്മതിച്ച് അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങിയാൽ അള്ളാഹു അവനിലേക്ക് മടങ്ങും. സഹോദരങ്ങളെ ചിന്തിക്കണം, ഒരു തെറ്റും ചെയ്യാത്ത ആയിഷയോട് നിസ്സഹായനായി നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കൂ ആയിഷ. ആയിഷ റളിയല്ലാഹു പറയുകയാണ്, കലഫ ദംഇ ഹത്താ മാ ഉഹിസ്തു മിൻഹു ഖത്റ. കരഞ്ഞു കരഞ്ഞു എന്റെ കണ്ണുനീര് തീർന്നുപോയി. കണ്ണിൽ നിന്നൊരു തുള്ളി പോലും കണ്ണുനീര് വരാത്തത്രയും എത്തിപ്പോയി. ആയിഷ അതാ ഉമ്മാനോട് ഉപ്പാനോട് പറയുകയാണ്. അത് ഉപ്പാനോട് പറയും, ഉപ്പാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ മറുപടി പറയൂ, ഞാൻ നിരപരാധിയാണെന്ന് പറയൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഉമ്മാനോട് പറയുന്നു, മറുപടി പറയാൻ ഉമ്മ പറയുന്നു, റസൂലുള്ളാഹിനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോഴതാ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ അന ജാരിയതുൻ ഹദീസതു സിൻ ലാ അഖ്റഉ കസീറൻ മിനൽ ഖുർആൻ. സഹോദരങ്ങളെ, അവരുടെ ഈ വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവർ പറയുന്നു, ഞാൻ ചെറിയ പ്രായത്തിലുള്ള ഒരു പെണ്ണാണ്, ലാ അഖ്റഉ കസീറൻ മിനൽ ഖുർആൻ, നിങ്ങളെപ്പോലെ കുറേ ഒന്നും ഖുർആൻ എനിക്കറിയില്ല, ഞാനതൊന്നും കേട്ട് പഠിച്ചിട്ടില്ല, അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഫഖുൽതു ഇന്നി വല്ലാഹി ലഖദ് അലിംതു അന്നകും സമിഅ്തും മാ യതഹദ്ദസു ബിഹി നാസ് വഖറ ഫീ അൻഫുസികും വസദ്ദഖ്തും ബിഹി. എനിക്ക് മനസ്സിലായി, ജനങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങളും അത് വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വല ഇൻ ഖുൽതു ലകും ഇന്നി ബരീഅ വല്ലാഹു യഅലമു ഇന്നി ലബരീഅ, ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മാ ലാ തസ്ദിഖൂനി, നിങ്ങൾ വിശ്വസിക്കൂല, അല്ലാഹുവിന് അറിയാം ഞാൻ നിരപരാധിയാണെന്ന്. വലഇൻ ഇഅ്തറഫ്തു ലകും ബിഅംരിൻ വല്ലാഹു യഅലമു ബിഅന്നി ബരീഅ ലതസ്ദിഖുന്നി, ഇനിയല്ല ഞാൻ എന്തെങ്കിലും ചെയ്തു നിങ്ങളോട് സമ്മതിച്ചു തന്നാൽ അത് നിങ്ങൾ വിശ്വസിക്കും, പക്ഷേ അപ്പോഴും അല്ലാഹുവിന് അറിയാം ഞാൻ നിരപരാധിയാണെന്ന്. വല്ലാഹി മാ അജിദു ലി വലകും മസലൻ إلا أبا يوسف إذ قال فصبر جميل والله المستعان على ما تصفون. إذا يندي يوسى നിങ്ങളെ മുന്നിൽ നിൽക്കുന്ന എന്റെ ഈ ഹാൽ എനിക്ക് ഓർമ്മ വരുന്നത് യൂസഫ് നബിയുടെ പിതാവ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ്, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, വേറൊന്നും എനിക്കിപ്പോ പറയാനില്ല. വസബുറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക തന്നെ. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ കെട്ടിച്ചമക്കുന്ന കാര്യത്തിൽ നിന്ന് അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടാനുള്ളത്, അവൻ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മുസ്തആൻ, സഹായം അവരോട് മാത്രം എന്ന ആ വാക്ക് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ സമാധാനം കൊള്ളുകയാണ്. അവരവിടെ വിരിപ്പിൽ കിടക്കുകയാണ്. നോക്കണം സഹോദരങ്ങൾ, ഒരുപാട് പാഠങ്ങളുള്ള ഒരു സംഭവമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സുനനിന്റെ എല്ലാ ഹദീസ് കിതാബിലും ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണിത്. അങ്ങനെ അങ്ങനെ ഇരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലാകിൻ വല്ലാഹി മാ വറന്തു അൻ യുനസ്സല ഫീ ശഅനി വഹിയൻ യുത്ലാ, ഞാൻ ഒരിക്കലും എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഖിയാമത്ത് നാളുവരെ മുസ്ലിമീങ്ങൾ ഓതുന്ന ഒരു ആയത്തുകൾ അല്ലാഹു ഇറക്കുമെന്ന്, വഹി ഇറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കുന്തു അഹ്സറ ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ എന്നെ നിസാരയായിട്ടാണ് കണ്ടത്. അല്ലാഹു എന്റെ കാര്യത്തിൽ വഹി ഇറക്കാൻ മാത്രമൊന്നും ഞാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സ്വപ്നം കാണിച്ചു കൊടുത്തിട്ടെങ്കിലും എന്റെ നിരപരാധിത്വം അല്ലാഹു ബോധ്യപ്പെടുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അതാ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ഒരുപാട് ആയത്തുകൾ, 20 ആയത്തുകൾ, സൂറത്തു നൂറിലെ 20 ആയത്തുകൾ, തുടർച്ചയായ ആയത്തുകൾ, നമ്മുടെ ഉമ്മയുടെ നിരപരാധിത്വം, അവർ വിശുദ്ധയാണ്, പരിശുദ്ധയാണ്, ആരും ഒരു മലിനവും തൊട്ട് നീണ്ടാത്ത, ഒരു തെറ്റും ചെയ്യാത്ത, ഒരു വൃത്തികേടിലേക്കും പോകാത്ത പരിശുദ്ധയാണ് നമ്മുടെ ഉമ്മ എന്ന് തെളിയിക്കാൻ അല്ലാഹു ആയത്തുകൾ ഇറക്കുകയാണ്. ഇന്നല്ലദീന ജാഉ ബിൽ ഇസ്കി ഉസ്ബതു മിൻകും ലാ തഹ്സബൂഹു ശറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അതേ, ഇന്നല്ലദീന ജാഉ ബിൽ ഇസ്ക്, ആ കള്ളവാർത്തയുമായി വന്നത് ബിൽ ഇസ്കി ഉസ്ബതു മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു സംഘം ആളുകളാണ്. അവർക്ക് അത് നിങ്ങൾ ഷറാണെന്ന് വിചാരിക്കേണ്ടതില്ല, നിങ്ങൾക്കത് ഖൈറാണ്. അത് ആരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അതിന്റെ പാപഭാരമുണ്ടായിരിക്കും, തെറ്റിന്റെ വിഹിതമുണ്ടായിരിക്കും. അതിന്റെ വലിയ ഭാഗം ഏറ്റെടുത്തവനുണ്ടല്ലോ, അതാദ്യം തുടങ്ങി വെച്ചവനുണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെയാണ് ഈ ആയത്തിൽ ഉദ്ദേശിച്ചതെന്ന് തഫ്സീറുകളിൽ കാണാം. അവന് കഠിനമായ ഭീകരമായ ശിക്ഷയുണ്ട് എന്നും അല്ലാഹു ആയത്തിറക്കിന്നിട്ടതാ ഒരുപാട് ആയത്തുകൾ. ഇതുപോലുള്ള സംഭവങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായാൽ മുസ്ലിമീങ്ങൾ എന്തു പറയണം? ലൗലാ ജാഉ അലൈഹി ബിഅർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരാതെ ഒരാൾക്കും നേരിൽ കണ്ടാൽ പോലും ഇത് പറയാൻ പാടില്ല എന്ന് മനസ്സിലായി. ഒരാളെപ്പറ്റി വ്യഭിചാരാരോപണം ആരാവട്ടെ, നമ്മൾ പറയാൻ പാടില്ല. മുഅ്മിനായ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല. അയാൾ നമ്മുടെ എതിർപാർട്ടിയിലാവട്ടെ, അയാൾ എവിടെയാകട്ടെ, എന്തഭിപ്രായ വ്യത്യാസം നമ്മൾക്ക് അയാളോടുണ്ടായാലും ഈ ആരോപണമുണ്ടല്ലോ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മുടെ നാവ് ആ തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ നേരിട്ട് കണ്ടാൽ വരെ പറയാൻ പാടില്ല എന്ന് മനസ്സിലായല്ലോ. നേരിട്ട് കണ്ടാൽ വരെ 3 സാക്ഷികൾ കൂടെ വേണം. മനസ്സിലായോ? നാല് സാക്ഷികൾ പറഞ്ഞാൽ മാത്രമേ തെളിയിക്കപ്പെടുകയുള്ളൂ വ്യഭിചാരം, അല്ലെങ്കിൽ ചെയ്താളെ ഏറ്റു പറയണം. അല്ലാതെ ഇസ്ലാമിക ഗവൺമെന്റിന് മുന്നിൽ തെളിയിക്കാൻ കഴിയുള്ളത്, അപ്പൊ ഒറ്റയ്ക്ക് കണ്ടാ പോലും പറയാൻ പാടില്ല എന്നാണ്. അത് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലെങ്കിൽ സഹോദരങ്ങളെ, എന്തായിരിക്കും ആളുകളുടെ അവസ്ഥ? ആർക്കും ആരെയും എന്തും പറയാം, ആരുടെ കുടുംബവും നശിപ്പിക്കാം, അയാളുടെ പിന്നിലുള്ള ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കണം. ആ തരത്തിൽ എന്നേക്കുമുള്ള നിയമമത ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുകയാണ്. വലൗലാ ഇൻ സമഇതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ സുബ്ഹാനക ഹാദ ബുഹ്താനുൻ അളീം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തേ പറയാമായിരുന്നില്ലേ, ഞങ്ങൾക്കിത് പറയാൻ പാടില്ല, ഞങ്ങളുടെ നാവ് ഇത് പറയാൻ കൊള്ളില്ല, സുബ്ഹാനക അല്ലാഹു നീ എത്ര പരിശുദ്ധൻ, ഹാദ ബുഹ്താനുൻ അളീം, ഇത് വമ്പിച്ച അപരാധം തന്നെയാണ്, വമ്പിച്ച ആരോപണം തന്നെയാണിത്, ഇത് പറയാൻ പാടില്ലാത്ത കള്ളമാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? മുഅ്മിനീങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചുകൂടാ? മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ലത് വിചാരിക്കണം, എപ്പോഴും ആളുകളെ കുറിച്ച് മോശം മാത്രം വിചാരിക്കുക, അങ്ങനെ ഇവനിങ്ങനെ എന്ന് വിചാരിച്ച് നടക്കരുത്. നല്ലത് സഹോദരങ്ങളെ, ആളുകളെ പറ്റി ഞാനും നിങ്ങളും വിചാരിക്കണം. ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ, അല്ലാഹു നിന്റെ നിരപരാധിത്വം ഇതാ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആയിഷാന്റെ ഉമ്മ പറഞ്ഞു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി നന്ദി പറയൂ, നബിന്റെ അടുത്തേക്ക് ചെല്ലൂന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹാ അപ്പോൾ പറഞ്ഞു, അല്ലാഹുവിനോട്, എന്റെ റബ്ബിനോടാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്ദി പറയുകയുണ്ടായി. ആയിഷയുടെ മഹത്വം അതാ, ഖിയാമത്ത് നാള് വരെ മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആയിഷ പരിശുദ്ധയാണ്, ആയിഷ റളിയല്ലാഹു അൻഹാ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഖിയാമത്ത് നാള് വരെയുള്ള ഖുർആൻ ആരൊക്കെ ഓതുന്നുണ്ടോ അവരെല്ലാം ഓതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തയമ്മുമിന്റെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആയിഷ ഇവരൊക്കെ കൂടി ഒരു യാത്രയിൽ പോയി, യാത്രയിലായിരിക്കെ ഇതുപോലെ ആഭരണം കാണാതെയായി, അതിങ്ങനെ തെരഞ്ഞ് അവസാനം അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, എല്ലാവരുടെ വെള്ളവും ചോർന്നു. ആ സമയത്താണ് തയമ്മുമിന്റെ ആയത്തിറങ്ങുന്നത്. അവസാനം അവർ പോകുമ്പോ ഒട്ടകം എണീറ്റു പോകുമ്പോ അതിന്റെ താഴെ തന്നെ മാല അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, മനസ്സിലായില്ലേ? അപ്പൊ സയ്യിദ് ഇബ്നു ഖുദൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഹിയ ബി ഔവലി ബറകതികും യാ ആല അബൂബക്കർ, അബൂബക്കറിന്റെ കുടുംബമേ ഇത് ഒന്നാമത്തെ അനുഗ്രഹമൊന്നുമല്ല നിങ്ങൾക്കിറങ്ങുന്നത്, ഇതുപോലെ മുമ്പും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അല്ലാഹു ഇറക്കിയിട്ടുള്ള ആയത്തുകൾ, അല്ലാഹു ഇറക്കിയിട്ടുള്ള വിധികൾ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രയാസത്തിൽ നിന്നുള്ള ദൂരീകരണമാണ്. എന്നുവെച്ചാൽ വെള്ളം ഉണ്ടാവില്ല എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത വസ്തു വല്ലാത്ത പ്രയാസമാണ്. ആ സമയത്ത് നമുക്ക് നിസ്കരിക്കണമല്ലോ, കുളിക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകേണ്ടി വരും. വെള്ളമില്ലാതെ വന്നാലോ? അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയെ കാരണമാക്കിക്കൊണ്ട് അല്ലാഹു ഇറക്കിയ ആയത്തുകൾ നമുക്ക് മോചനം നൽകിയിരിക്കുന്നു, ഇളവ് നൽകിയിരിക്കുന്നു. ഇതുപോലുള്ള വിഷയങ്ങൾ, മുഅ്മിനീങ്ങളെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞിരിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് വലിയ പ്രയാസം വെള്ളമില്ലാതിരിക്കുമ്പോൾ തയമ്മുമിന്റെ ആയത്ത് ഈ വിഷയത്തിലാണ് ഇറങ്ങിയത്. അതുപോലെ മുസ്ലിമീങ്ങളെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ, ഈ വിഭജന ആരോപണം പോലെയുള്ള ആരോപണങ്ങൾ പറഞ്ഞാൽ അവരെ ശിക്ഷിക്കണം, 80 അടി അവർക്ക് ശിക്ഷയുണ്ടെന്ന ആയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഇറക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, റഅയ്തുക ഫിൽ മനാമി ഉരീതുക ഫിൽ മനാമി മർറതൈൻ, ആയിഷ എനിക്ക് 2 തവണ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരികയുണ്ടായി. ഒരു പ്രാവശ്യം അറ അന്നക ഹീ സരിഖത്തിൻ മിൻ ഹരീരിൻ വയഖൂലു ഹാദിഹി ഇംറാതുക, ഒരിക്കലൊരു പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ജിബ്രീൽ എനിക്ക് നിന്നെ കാണിച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഇംറാതുക, ഇത് മുഹമ്മദ് നിന്റെ ഭാര്യയാണ്, നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണിതെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. ഫക്ഷിഫ് അൻഹാ ഫഇദാഹി അൻതി, ആ തുണി അങ്ങ് മാറ്റിയപ്പോൾ ആയിഷ നിന്നെയാണ് ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തെരഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാക്കിയതാണ്. മാത്രമല്ല വേറെയും പ്രത്യേകതകൾ, അതാ സൗദ റളിയല്ലാഹു അൻഹാ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രായം ചെന്ന ഒരു ഭാര്യയായിരുന്നു സൗദ. അവിടുന്ന് അവരുടെ ദിവസങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീതിച്ചു കൊടുത്ത ദിവസങ്ങൾ അവർ ആയിഷക്ക് നൽകുകയുണ്ടായി. പണ്ഡിതന്മാർ പറയുന്നു, എന്തുകൊണ്ടാണ് അവർ മറ്റുള്ള ഭാര്യമാർക്കൊന്നും കൊടുക്കാതെ ആയിഷക്ക് കൊടുത്തത്? ആയിഷയുടെ പ്രത്യേകതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ വഫാത്തിന്റെ രോഗം ബാധിച്ചപ്പോൾ റസൂലുള്ള ഏതൊരു രോഗത്തിലായിട്ടാണോ ഈ ലോകത്തോട് വിട പറഞ്ഞത്, ആ രോഗം ബാധിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ തിരഞ്ഞെടുത്തത് ആയിഷാന്റെ വീടാണ്. റസൂലുള്ള പറഞ്ഞു, എപ്പോഴാണ് ആയിഷാന്റെ ദിവസം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഭാര്യമാര് മനസ്സിലാക്കി റസൂലുള്ളാഹിക്ക് ആയിഷയുടെ വീട്ടിൽ താമസിക്കാനാണ് താല്പര്യം. അവർ ആയിഷാന്റെ വീട്ടിൽ അവരുടെ അവസരം ആയിഷക്ക് കൊടുത്തു. അങ്ങനെ അവരുടെ വീട്ടിൽ താമസിച്ചു. അവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മാർത്ത് തലചായിച്ചുകൊണ്ടാണ് ബൈന സഹരി വ നഹരി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. സഹറിനും നഹറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ കഴുത്തിനും നെഞ്ചിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് അല്ലാഹു അദാ മലക്കുൽ മൗത്തിനെ അയച്ചുകൊണ്ട് ഏറ്റെടുക്കുമ്പോൾ നെഞ്ചിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേർത്ത് പിടിച്ചവർ മനസ്സിലെ നബിയെ അവരുടെ കയ്യിൽ കടന്നുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് മുകളിലേക്ക് കയറിപ്പോയത്. സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ ലോകർക്ക് മുഴുവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയായി അയച്ച, വസിറാജൻ ലോകർക്ക് മുഴുവൻ തിളങ്ങുന്ന മുനീറ പ്രകാശിക്കുന്ന വിളക്കായി അല്ലാഹു അയച്ചിട്ടുള്ള നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കിടന്ന് ആരുടെ കയ്യിൽ കിടന്നാണോ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആ ഭാഗ്യം സിദ്ധിച്ച മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയതും അവരുടെ വീട്ടിലാണ്. നബി മരിക്കുന്നതിന് മുമ്പ് അവർ പറയുന്നുണ്ട്, എന്റെ ഉമിനീരും റസൂലുള്ളാഹിന്റെ ഉമിനീരും യോജിക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അവർ ആ മിസ്വാക്കിന്റെ ആറാക്കിന്റെ കഷ്ണം അവരുടെ പല്ലിൽ കടിച്ച് അവർ മിനുസപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. റസൂലുള്ളാഹിന്റെ ഖബർ അവരുടെ വീട്ടിലാണ്. പ്രവാചകന്മാരെവിടെയാണോ ഫാത്തായത് അവിടെയാണ് ഖബറടക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ നിയമപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിനകത്താണ്. വലൗലാ ദാഖല ഉബ്രിസ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാരണം അതാണ്, അതായത് പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ മുൻപുള്ള സമുദായക്കാർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഖബറുകൾ ആരാധിക്കുക എന്നത് ജൂത ക്രിസ്ത്യാനികളുടെ സമ്പ്രദായമാണ്. അതുകൊണ്ടുകൂടിയാണ് ഇസ്ലാമിയുടെ ഖബറ് പുറത്താക്കാതെ അകത്ത് വീട്ടിന്റെ അകത്താക്കിയത് എന്നും ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ മഹദിയുടെ സഹോദരങ്ങളെ ഗുണഗണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുക, നമ്മുടെ സ്ത്രീകളും നമ്മളും ആ തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനുള്ള മഹത്തായ തൗഫീഖ് ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله سيد المرسلين محمد وآله وصحبه أجمعين أما بعد الله يسوكش تجيبكنا ينه وريك الكوري ونرتقيا سهودة انجلين نبي صلى الله عليه وسلم عبد تجيب تتل رند سريق النبيد تودك تلوم نبي صلى الله عليه وسلم جيب تتل وسان تلوم نبي كيت ونطانم تملوم آئين من دوبرنان. അതിലാദ്യത്തേത് ഖദീജയും പിന്നെ ആയിഷയും. ഈ രണ്ടുപേരിൽ ആർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന വിഷയം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം തൊബിരിയെ പോലുള്ള ആളുകൾ ആ വിഷയത്തിൽ തവക്കുഫാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അതിനൊരു വിധി പറയാതെ, കാരണം രണ്ടുപേരുടെയും സംഭാവനകൾ രണ്ട് നിലക്കായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ താങ്ങും തണലും കിട്ടേണ്ട ഘട്ടത്തിൽ സംരക്ഷിച്ചവിടെ റസൂലുള്ളാഹിക്ക് താങ്ങായി തണലായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയാവട്ടെ ഈ ഉമ്മത്തിന് മുഴുവൻ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന് സഹായകമാകുന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം രഹസ്യം പരസ്യവുമായ ജീവിതം നമുക്ക് പകർത്തി തന്നുകൊണ്ട് ഇസ്ലാമിന് സംഭാവന അർപ്പിച്ചു. ഈ രണ്ടും വെച്ചുകൊണ്ട് രണ്ടുപേരുടെയും സ്ഥാനം രണ്ടു ഭാഗത്താണ്, ഏറ്റവും ഉന്നതിയിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ജീവിതം എങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹദികളുമായി തട്ടിച്ചു നോക്കിയാൽ എന്താണ് നമ്മുടെയൊക്കെ പെണ്ണുങ്ങളുടെ സ്ഥാനം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇമാം സുഹൈരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ലൗ ജമഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇ നിസാ ലകാന ഇൽമു ആയിഷത്തി അഫ്ളൽ. അദ്ദേഹം പറയുകയാണ് ഇമാം സുഹൈരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ളയുടെ കാലത്ത് ജീവിച്ച മഹാനായ താബിഈയാണ്, ഹദീസുകൾ ക്രോഡീകരിക്കാൻ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ ഇൽമും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമും കൂടി ചേർത്താൽ ലകാന ഇൽമു ആയിഷത അഫ്ദൽ, ആയിഷാന്റെ അറിവാണ് ഏറ്റവും ശ്രേഷ്ഠകരമായി ഉണ്ടാവുക. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ദീൻ എന്തറിയാം? പുരുഷന്മാർ പിന്നെയും പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഖുതുബ കേട്ടും പ്രസംഗങ്ങൾ കേട്ടും ക്ലാസുകൾ കേട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മദ്രസയുടെ കാലം കഴിഞ്ഞാലും ആൺകുട്ടികൾ പിന്നെയും ദീൻ പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തൊക്കെ പാലിച്ച് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് താടി വളർത്തി അങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് ആൺകുട്ടികളെ അൽഹംദുലില്ലാ ഒരുപാട് ചെറുപ്പക്കാരെ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ അതേസമയം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ സ്ഥിതി എന്താണ്? ഭൂരിപക്ഷവും 95% അല്ലെങ്കിൽ 99% എന്ന് പറയാവുന്ന വണ്ണം പെൺകുട്ടികളുടെ സ്ഥിതി എന്താണ്? ഒരു ദീൻ അവർക്കറിയില്ല. മദ്രസ 7-8 ക്ലാസ്, അതും സ്കൂളിൽ ഏതെങ്കിലും ഒരു 10-ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ മദ്രസ നിർത്തി. അങ്ങനെ അവർ ദീൻ വിട്ട് പിന്നെ വീട്ടിലാണവർ. പിന്നെ വീട്ടിൽ എന്താണ് അവർ പഠിക്കുന്നത്? ദീൻ എന്തെങ്കിലും പഠിക്കുന്നുണ്ട്, ഒന്നും പഠിക്കുന്നില്ല. ദുനിയാവ് ഒരുപാട് പഠിക്കുന്നു, പക്ഷെ ദീൻ ഒന്നും പഠിക്കുന്നില്ല. ബാക്കിയുള്ള സമയം സിനിമകളുടെ മുന്നിൽ സീരിയലുകളുടെ മുന്നിൽ അവരതാ ഇങ്ങനെ സമയം കഴിച്ചു കൂട്ടുകയാണ്. അവരുടെ വേഷം എന്താണ്? സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ നാടുകളിൽ, അതാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇസ്ലാമിന്റെ വേഷം എന്താണെന്ന് അവർക്കറിയില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാതൃകകളായ സ്ത്രീകൾ നമ്മുടെ നാട്ടിലില്ല. കാരണം സ്ത്രീകൾക്ക് പൊതുവെ സഹോദരങ്ങളെ ദീൻ കുറവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതാ ഇൽമും അങ്ങേയറ്റം കുറവാണിന്ന് നമ്മുടെ സമൂഹത്തിൽ ദീൻ എന്താന്ന് തന്നെ അറിയില്ല. ഉമ്മാനെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. ആ ഉമ്മമാരാണെങ്കിൽ ഒരിക്കലും മാതൃയാക്കാൻ ഉള്ള നിലവാരമില്ലാത്ത തരത്തിലേക്ക് പോയിരിക്കുന്നു. അവരാണ് സിനിമയും സീരിയലുകളും മക്കൾക്ക് വെച്ചുകൊടുക്കുന്നത്. മക്കൾ പർദ്ദയിടാൻ തീരുമാനിച്ചാലും വേണ്ട നിനക്കെന്താ ഇപ്പൊ പർദ്ദയിടേണ്ട പ്രായമായോ എന്ന് ചോദിച്ചവരെ നിരുത്സാഹപ്പെടുത്തുന്ന, ഇസ്ലാമിന് നിരക്കാത്ത വേഷം അവരെ ധരിപ്പിക്കുന്ന ഉമ്മമാർ, നാണമില്ലാത്ത പെണ്ണുങ്ങൾ, ആരോട് ഏത് അന്യാണുങ്ങളോടും പോയി എന്തും കൊഞ്ചിക്കൊഴഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങനെ സംസാരിക്കുന്ന നാണമില്ലാത്ത വൃത്തികെട്ട പെണ്ണുങ്ങൾ. മുസ്ലിം സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. ആർക്കും എന്നോട് വിയോജിപ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ കഥ ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ, പലയിടത്തും പല സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് പല നിറമാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല ഇസ്ലാമിക വേഷം ധരിച്ചു വരും. അതേ പെണ്ണുങ്ങളെ ഒരു കല്യാണത്തിന് കണ്ടാൽ പുരുഷന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, അന്യ പുരുഷന്മാരെവിടെയുണ്ടോ അവിടെ ഇസ്ലാമിക വേഷം ധരിക്കണം. അന്യ പുരുഷന്മാർ വീട്ടിന്റെ അകത്തേക്ക് വന്നാലോ അവിടെ പാലിക്കണം. ഇതെന്റെ വീടല്ലേ എന്ന് വിചാരിച്ചവിടെ എന്തും ധരിക്കാമെന്നാണോ? അല്ല. അന്യരായ ആളുകൾ, മഹറമല്ലാത്ത ആളുകൾ, കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർ വരുമ്പോ എന്തൊക്കെ മറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടോ അത് മറക്കണം. സഹോദരിമാരെ, കബറിൽ കിടക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ശരീരം ഇന്ന് മാദകത്വം തുളുമ്പുന്ന നിങ്ങളുടെ ശരീരം പുഴുക്കൾക്കും പാമ്പുകൾക്കും ചിതലുകൾക്കും അരിച്ചു തിന്നാൻ വേണ്ടി വെച്ചുകൊടുക്കേണ്ടതാണ് നമ്മുടെ ശരീരമെന്ന് സഹോദരങ്ങളെ ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് പുറത്ത് കാണിച്ച് നടക്കുന്ന നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മണ്ണിൽ കിടന്നഴുകാനുള്ളതാണ്, കണ്ണുകൾ അഴുകിപ്പോകാനുള്ളതാണ്, കവിളുകൾ അഴുകിപ്പോകാനുള്ളതാണെന്ന് ചിന്തിക്കണം. സഹോദരിമാരെ, വീട്ടിന്റെ അകത്തേക്ക് അന്യപുരുഷന്മാർ വരുമ്പോൾ ഇസ്ലാമിക വേഷം പാലിക്കണം. പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോ മീൻ വിൽക്കാൻ വരുന്നവനും അതുപോലെ ആരൊക്കെയാണോ സ്ത്രീകളുമായി ഇടപാടുള്ളത് ആ തരത്തിലുള്ള കച്ചവടക്കാരും അവരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഒരു ഇസ്ലാമം ഉണ്ടാവില്ല. വീട്ടിന്റെ അകത്ത് ഇടുന്ന ആ നാക്കീറ്റ് അങ്ങനെ തന്നെ അവർക്ക് മറക്കാത്ത തരത്തിൽ പുരുഷന്മാരുടെ മുന്നിലേക്ക് ചെല്ലുന്ന, പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന നാണമില്ലാത്ത പെണ്ണുങ്ങൾ. എന്തിനാണ് സഹോദരങ്ങൾ, എന്താണ് നമ്മൾക്ക് ദീൻ പഠിച്ചിട്ട് കാര്യം? എന്തൊക്കെ എന്താണ് നമ്മൾ ഖുതുബ കേട്ടിട്ട് കാര്യം? മലയാളത്തിൽ എന്തിനാ സഹോദരിമാരെ നമ്മൾ ഖുതുബയാക്കിയത്? ജനങ്ങൾക്ക് മനസ്സിലാവാൻ, ജനങ്ങൾക്ക് ദീൻ പഠിക്കാനാണ് നമ്മൾ മലയാളത്തിൽ ഖുതുബ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മലയാളത്തിൽ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഖുതുബ പറഞ്ഞതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഖുതുബ പറയുന്നു. എന്തിന്? ജനങ്ങൾ നന്നാവാൻ. ഖുതുബയുടെ ഉദ്ദേശം വഅളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കേൾക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ, ദീൻ ഒരുപാട് കേട്ട സ്ത്രീകൾ, പക്ഷേ ജീവിതത്തിൽ ഒന്നുമില്ല. ഇൽമെന്താണ്, ദീൻ എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല. കുറെ ആളുകൾക്ക് അറിഞ്ഞുകൊണ്ട് ധിക്കരിക്കുന്നു, വേറെ പല സ്ത്രീകളും അറിയാതെ. അതിപ്പോ അങ്ങനല്ലേ, അവർക്ക് ദുനിയാവാണ് പല കാര്യത്തിലും വലുത്. പുരുഷന്മാർ അള്ളാന്റെ ദീൻ പറയുമ്പോ അത് ദുനിയാവിനു വേണ്ടി ദുനിയാവിന്റെ പല താല്പര്യങ്ങളും പറഞ്ഞ് മാറ്റിമറിക്കുന്ന സ്ത്രീകൾ. സഹോദരിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അതായത് ഇമാം സുഹൈരി പറഞ്ഞു തരുന്നു, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ ഇൽമും ആയിഷാന്റെ ഇൽമും കൂട്ടിവെച്ചാൽ അതാ അവരുടെ ഇൽമിനാണ് ശ്രേഷ്ഠതയുള്ളത്. അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, ഹിയ സൗജതുഹു ഫി ദുനിയാ വൽ ആഖിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുനിയാവിലെ ഇണയാണ്, ദുനിയാവിലെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ പരലോകത്തെയും ഇണയാണ് ആയിഷ. പരലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ എവിടെയാണോ അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ ചിന്തിക്കണം, അവരെ കാണേണ്ട സ്ത്രീകളെ നമുക്ക്. സഹോദരിമാരെ, അവരോടൊന്നിച്ച് സ്വർഗത്തിലാവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ വിളിച്ചെറിയുന്നു? റബ്ബിന്റെ ദീൻ പഠിക്കാൻ എന്തേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്? പല സ്ത്രീകൾക്കും ദീൻ എന്താണെന്ന് അറിയില്ല. അവർക്ക് അവരുടെ പാചകം എന്താണോ തിന്നാനുണ്ടാക്കേണ്ടത്, ആളുകളെ എന്താണോ ആ തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ, ദുനിയാവിന്റെ കാര്യങ്ങളല്ലാതെ ദീനൊട്ടും അറിയാത്ത സ്ത്രീകൾ എങ്ങനെ വേഷം ധരിക്കണം, ആരൊക്കെയാണ് മഹറമെന്നുകൂടി അറിയാത്ത പെണ്ണുങ്ങൾ എത്ര വലിയ ഗൌരവമാണ്. കുടുംബത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് വിവാഹബന്ധം നിഷിദ്ധമായ മഹറം, അതിനാണ് മഹറം എന്ന് പറയാം. ഉമ്മ, ഉപ്പ, സഹോദരൻ, അതുപോലെ ആൺമക്കൾ, ഇവരൊക്കെ മഹറമാണ് ഒരു പെണ്ണിന്. അതുപോലെയുള്ള ബന്ധം ആരൊക്കെ തമ്മിലുണ്ട്, ആരൊക്കെ തമ്മിലില്ല, അതറിയാത്ത പെണ്ണുങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അതെന്താണെന്നറിയില്ല, മഹറമല്ലാത്ത ആളുകൾ ആരാന്നറിയില്ല. എന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകൾ, എനിക്ക് മഹറമല്ല, വിവാഹബന്ധം ഹലാലാണ്, എത്ര ആളുകൾക്കറിയാം. ഉപ്പാന്റെ സഹോദരന്റെ മകൾ, മൂത്താപ്പ, എളാപ്പ, അവളുടെ മക്കൾ, പെൺമക്കൾ, എനിക്ക് മഹറമല്ല, അവർ എനിക്ക് അനുവദനീയമാണ്, വിവാഹം ചെയ്യാൻ അനുവദനീയമാണ്. അവരുടെ മുന്നിൽ എന്തുവേണം, പുറത്തുള്ള സ്ത്രീകളോട് ആ സ്ത്രീകൾ എന്നോട് എങ്ങനെ പാലിക്കണം, പുറത്തുള്ള സ്ത്രീ പുറത്തുള്ള പുരുഷന്മാരോട് അന്യ പുരുഷന്മാരുടെ മുന്നിൽ എന്തൊക്കെ ഇസ്ലാം പാലിക്കണമെന്ന് പറഞ്ഞോ, അതൊക്കെയും എന്റെ മുന്നിൽ പാലിക്കണം. എത്ര പെണ്ണുങ്ങൾക്കറിയാം, അറിയില്ല. മനസ്സിലല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തൊക്കെ ദിക്ര ചൊല്ലണം സ്ത്രീകൾക്കറിയോ, പല സ്ത്രീകൾക്കും അറിയില്ല. മനസ്സിലായല്ലോ, ഇതൊന്നും പഠിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരങ്ങൾ അറിയാൻ സഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്നിരുന്നു. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അശ്ഖല അലൈന അസ്ഹാബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഖത്തു ഫസഅൽനാ ആയിഷത ഇല്ലാ വജദ്നാ ഇൻദഹ മിൻഹു ഇൽമാ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അകാബിർ സഹാബ, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ അഗ്രഗണ്യരായ മഹാന്മാരായ സഹാബത്ത്, അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടായാൽ എന്ത് ചെയ്യും, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെന്ന് മറക്ക് പിന്നിലായിക്കൊണ്ട് അവരോട് സംശയം ചോദിക്കും. അവർക്ക് എന്ത് വിഷയത്തിലും എന്ത് മസ്അലയിലും അവർ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുമായിരുന്നു എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുകയാണ്. സംശയം ചോദിക്കാൻ ആരടുത്താണ് ചെല്ലുന്നത്? ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായ ആയിഷ, റസൂലുള്ളാഹിന്റെ കിടപ്പറ കാര്യങ്ങൾ അറിയാവുന്ന ആയിഷ, ആ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രഹസ്യ നിമിഷങ്ങളിൽ, അവിടുത്തെ കുടുംബ രംഗങ്ങളിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നറിയാവുന്ന ആയിഷ, അതിനുവേണ്ടിയൊക്കെ കൂടിയാണ് അല്ലാഹു ആയിഷയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നിശ്ചയിച്ചത്. അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി അതിലുണ്ട്. ഒരുപാട് കാലം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചു. 50 വർഷം, ഏകദേശം 50 വർഷം അവർ ജീവിച്ചു. അവരോട് ഒരുപാട് കാലം സഹാബത്തിങ്ങനെ ഇൽമ് വന്ന് ചോദിച്ചു, അവർ പറഞ്ഞുകൊടുത്തു. നല്ല സ്ഫുടം ചെയ്ത വ്യക്തമായ ഭാഷയിൽ അവർ പറഞ്ഞുകൊടുത്തു എന്നാണ്. മൂസ ബിൻ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അഫ്സഹ മിൻ ആയിഷ, ആയിഷയെക്കാളും നന്നായി സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്ന സ്ത്രീകളെ എനിക്കറിയില്ല. കുഞ്ചുകുഞ്ഞിങ്ങനെ ആണുങ്ങളോട് വർത്തമാനം പറയുന്ന അല്ലല്ലോ. ولا تخضعن بالقول الله പ്രത്യേകം സ്ത്രീകളോട് പറഞ്ഞതാണ്. ولا تخضعن بالقول, പെണ്ണുങ്ങളെ നിങ്ങൾ കൊഞ്ചിക്കൊഴഞ്ഞ വർത്തമാനം പറയാൻ പാടില്ല, തേൻപുരക്കി സംസാരിക്കരുത്. فيطمع الذي في قلبه مرض فقلنا قولا معروفا, അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിച്ചാൽ എന്താവും, കൽബിൽ രോഗം ബാധിച്ച ചില പുരുഷന്മാരുണ്ടാകും, അവർക്ക് നിങ്ങളോട് ദുഷിച്ച കൊതികൾ തോന്നിപ്പോകും, വേണ്ടാത്ത ആഗ്രഹങ്ങൾ നിങ്ങളോട് തോന്നിപ്പോകും അങ്ങനെ സംസാരിച്ചാൽ. അതുകൊണ്ട് ഫഖുല്ല ഖൗലം മഅറൂഫ, മാന്യമായ വർത്തമാനം പറയണം, മാന്യമായി സംസാരിക്കുക. മനസ്സിലല്ലോ, നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ പത്രങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ ഭർതൃമതികളായ 1, 2, 3 മക്കളുള്ള പെണ്ണുങ്ങൾ, മുസ്ലിം സ്ത്രീകൾ ഒളിച്ചോടിപ്പോവാണ് ആണുങ്ങളുടെ കൂടെ, മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടിപ്പോകുന്നു. സഹോദരങ്ങളെ, എന്തുപറ്റി നമ്മുടെ കുടുംബങ്ങൾക്ക്? പത്രത്തിൽ ഈ തരത്തിലുള്ള വാർത്ത അല്ലാതെ നമ്മൾ എന്തെങ്കിലും വായിക്കണ്ടോ? ചില മഞ്ഞ വൈകുന്നേര പത്രങ്ങൾ ഇറക്കുന്നതെന്ന് തന്നെ ഈ തരത്തിലുള്ള ന്യൂസ് മാത്രം കൊടുക്കാൻ വേണ്ടി. അതിങ്ങനെ വലുതാക്കി മുസ്ലിങ്ങളാണെങ്കിൽ ഒന്ന് നന്നായി തറവാടും പേരൊക്കെ വലുതാക്കി കൊടുത്ത് അങ്ങനെ ഇറക്കുന്ന ഒരുപാട് പത്രങ്ങൾ മനസ്സിലായി. എന്തിനാണത്? നമ്മളെ അപമാനിക്കാൻ ആരാണ് അവസരം ഉണ്ടാക്കിക്കൊടുത്ത്? നമ്മൾ തന്നെ. എന്താണ് കാര്യം? പെണ്ണുങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും. ആരാണ് ഇവൾ വിളിക്കുന്നത്? ആരൊക്കെയാണ് അവളെ വിളിക്കുന്നത്? ഒന്നും ഈ പെണ്ണുങ്ങളെ ഭരിക്കേണ്ടവരാണെന്ന് അല്ലാഹു വിധിച്ചിട്ടുള്ള ആണുങ്ങൾ നോക്കുന്നില്ല. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്, അധികാരമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഞാൻ എന്റെ കുടുംബത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എന്നോട് അല്ലാഹു ചോദിക്കും, എന്റെ ഭാര്യ എങ്ങനെ നടന്നു, എന്റെ പെൺമക്കൾ എങ്ങനെ നടന്നു, എന്റെ സഹോദരിമാരെങ്ങനെ നടന്നു എന്ന്. അവരെന്റെ ചെലവിന് കീഴിലാണെങ്കിൽ റബ്ബനോട് ചോദിക്കും, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കും. ചിന്തിക്കണ സഹോദരങ്ങളെ, ഞാനെന്നറിയില്ല, ഓളെങ്ങനെ പോവും, ഓളെങ്ങനെ ചെയ്യും എന്ന് റബ്ബിനോട് പറയാൻ കഴിയൂല. നിന്റെ ബാധ്യതയാണ്. നിന്റെ പെണ്ണെന്ത് ചെയ്യുന്നു എന്ന് നോക്കൽ, അവളെങ്ങനെ പുറത്തിറങ്ങുന്നു എന്ന് നോക്കൽ, ആരുമായൊക്കെ അവൾ ബന്ധപ്പെടുന്നു എന്ന് നോക്കൽ. ഇങ്ങനെ വസ്വാസായി സംശയിച്ചെടുക്കണമെന്നല്ല സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അവർ നിസ്കരിക്കുന്നുണ്ടോ? അഞ്ചു നേരം ശ്രദ്ധിക്കണം. എന്ത് വേഷത്തിലാണ് പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളെ ഭർത്താവിനനുസരിക്കണം. നന്ദികേട് കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾ സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താ? ഭർത്താവിനനുസരിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്കുള്ള പല ബാധ്യതകളും സ്ത്രീകൾക്കില്ല. സമൂഹത്തോട് പുരുഷന്മാർക്കുള്ള പല ബാധ്യതകളെയും അള്ളാഹു സ്ത്രീകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ആ തരത്തിൽ എന്നാൽ അവർക്കുള്ള വലിയ ഉത്തരവാദിത്തമാണ് പുരുഷന്മാരോടും അവരുടെ മക്കളോടുമുള്ള ഉത്തരവാദിത്തം. ഭർത്താവിനനുസരിക്കുക. അള്ളാഹുവിനെതിരിൽ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കേണ്ടതില്ല. മക്കളെ തർബിയത്ത് ചെയ്തെടുക്കുക. ഇസ്ലാമിക ചിത്തയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുക. ഈ വലിയ ഭാരിച്ച ഒരു സമൂഹത്തെ മുഴുവൻ, ഭാവി തലമുറയെ മുഴുവൻ വാർത്തെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം അള്ളാഹു സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണത്. മനസ്സിലാലോ? ഭാവി തലമുറ മക്കൾ സ്ത്രീകളുടെ കയ്യിലാണ്. ഒരു പെണ്ണ് നന്നായാൽ ഒരു വീട് നന്നാവും. ഒരു നാട്ടിലെ പെണ്ണുങ്ങൾ നന്നായാൽ ആ നാട്ടിലെ ഭാവി തലമുറ സമൂഹം നന്നാവുമെന്ന് വിവരമുള്ള ആളുകൾ പറയുന്നത് വെറുതെയല്ല. മനസ്സിലാലോ? മനസ്സിലാക്കണം. അതൊക്കെ സഹോദരിമാരെ, ഈ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മഹത്തായ പാഠങ്ങളാണ്. റസൂലുള്ളാഹിന്റെ കൂടെ അവിടെ ജീവിച്ചിട്ടുള്ള നല്ല ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പാഠങ്ങളാണ്. അവരെ സ്നേഹിക്കൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഥവാ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ പല ആളുകൾ അഹുലു സുന്നത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള ശിയാക്കളെ പോലെയുള്ള കക്ഷികൾ ഇന്ന് പലരും അഭിമാനം കൊള്ളുന്ന ഇറാൻ ഭരിക്കുന്ന, അതുപോലെ സിറിയ ഭരിക്കുന്ന, സിറിയയിൽ മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന ഭരണാധികാരികൾ, അതുപോലെ പലരും ആവേശം കൊള്ളുന്ന ശിയാക്കളുണ്ടല്ലോ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച, റസൂലുള്ളാഹ സ്നേഹിക്കണമെന്ന് പറഞ്ഞ, അവരെ വെറുത്താൽ അത് കുഫ്റാണെന്ന് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ തീർത്തു പറഞ്ഞിട്ടുള്ള ഈ സ്വഹാബത്തിന് ആയിഷ റളിയല്ലാഹുവിനെ പ്രത്യേകിച്ച് ചീത്ത പറയുന്നവരാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുമ്പേതുണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് തന്നെ അതുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ദിവസം അവരുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഉമ്മ, ഇതാ ഉമ്മ, ഇങ്ങനെ ഒരുത്തൻ, ഒരാൾ, ഒരു ഈ നാട്ടിലുള്ള ഒരുവൻ, അവൻ അഹ്ലു സുന്നത്തിന്റെ കക്ഷിയിൽ പെടാത്ത അവനായിരുന്നു. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ അവന്റെ ഉമ്മയല്ല. ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിം മിനികളുടെ എല്ലാവരും ഉമ്മയാണല്ലോ. പക്ഷെ അവൻ മിനിങ്ങളുടെ ഉമ്മയായി നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അവൻ പറയുന്നു, നിങ്ങൾ അവന്റെ ഉമ്മയല്ല എന്ന് പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവൻ അയാളോട് പറഞ്ഞ, ഈ വന്ന വാർത്ത പറഞ്ഞ ആളോട് പറഞ്ഞ മറുപടിയാണ് ഈ തരത്തിൽ സഹാബത്തിനെ ചീത്ത പറയുന്ന, സഹാബത്തിനെ കുറിച്ച് വിദ്വേഷം വെച്ച് പുലർത്തുന്ന, സഹാബത്തിനെ ചീത്ത പറയുന്ന പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അവർ പറയുന്നു സദഖ്. അവൻ പറഞ്ഞത് സത്യമാണ്. അവൻ പറഞ്ഞല്ലോ ഞാൻ അവന്റെ ഉമ്മയല്ലാന്ന്. സദഖ്, അവൻ പറഞ്ഞത് സത്യമാണ്. എന്താണ് കാരണം? ഹുവ കാഫിർ വഅന ഉമ്മുൽ മുഅ്മിനീൻ. അവൻ കാഫിറാണ്, ഞാൻ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. മുഅ്മിനീങ്ങളുടെ ഉമ്മയാണല്ലോ ഞാൻ. ഞാനൊരു അവന്റെ ഉമ്മയല്ലാന്ന് അവൻ പറയുന്നുവെങ്കിൽ അവനതാ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയിരിക്കുന്നു എന്ന് വളരെ സുവ്യക്തമായ, ഖണ്ഡിതമായ മറുപടി, ബുദ്ധിമതിയായ, നല്ല സ്ഫുടതയോടെ സംസാരിക്കുന്ന, മാന്യയായ നമ്മുടെ മുത്ത് നേതാവ് ആരുടെ മാറിൽ തലവെച്ചുകൊണ്ടാണോ ഈ ലോകത്തു നിന്ന് വിടുപറഞ്ഞു പോയത്? ആ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബത്തിൽ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കുക, അവരുടെ മാർഗം നമ്മൾ പിന്തുടരുക. സഹോദരിമാരെ അവരുടെ മാർഗമാണ് നമുക്കുള്ള ഒരേ ഒരു രക്ഷാമാർഗം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടം സിദ്ധിച്ച ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സഹാബത്തിന്റെ കൂടെ സ്വർഗത്തിൽ അണിചേരുവാൻ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടാൻ നമുക്ക് അനുഗ്രഹിച്ച് നമ്മൾ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من لدنك ذريات طيبة انك سميع الدعاء امين برحمتك يا ارحم الراحمين